ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
இப்போ மானசிகமாகி இத்தரம் பாவனகൾ நிற்கുന്നതെന്ന മനസ്സിന്റെ ക്രിയകളാണ്. ഞാനും മനസ്സിന്റെ ക്രിയയാണ്. ഞാൻ ആത്മാവാണെന്ന് വിചാരിക്കുന്നതും മാനസിക ക്രിയയാണ്. അപ്പൊ സന്യാസിക്ക് ഇതെല്ലാം വിചാരിക്കേണ്ടി വരുന്നു, ഈ സാധനകളെല്ലാം നിലനിർത്തേണ്ടി വരുന്നു. അതുകൊണ്ട് അവൻ ക്രിയാവാനാണ്. അല്ലാതെ വൈദികമായ കർമ്മങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല. ഭാഷകാരം പറയും അത് സമുച്ചയമാണ്, അത് പലയിടത്തും നിഷേധിച്ചിട്ടുള്ളതാണ്, അത് സാധ്യമായ കാര്യമല്ല. ഇപ്പൊ ഇവിടെ വേറൊരു കാര്യവും മനസ്സിലാക്കണം. പറയുന്നു സർവകർമ്മ സന്യാസി, സർവകർമ്മങ്ങളിൽ ത്യജിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾക്ക് സർവകർമ്മങ്ങളെയും ത്യജിക്കാൻ പറ്റുമോ? ത്യജിച്ചു കഴിഞ്ഞാൽ തന്നെ ബാഹ്യമായി ത്യജിച്ചാലും മനസ്സിൽ കാണുമല്ലോ, മനസ്സിൽ സങ്കല്പ രൂപത്തിൽ കാണത്തില്ലേ? അപ്പൊ മനസ്സിൽ സങ്കല്പങ്ങളുള്ളപ്പോൾ എങ്ങനെ സർവകർമ്മ സന്യാസം സാധ്യമാകും? അതിനുള്ള സമാധാനം ഇവിടെ പറയുന്നു. എന്താണോ സന്യാസിയും ക്രിയാവാനാണ്. സന്യാസിയുടെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ട്, ബാഹ്യമായി സർവകർമ്മങ്ങളെയും ത്യജിച്ചെങ്കിലും സങ്കല്പമാകുന്ന കർമ്മങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലുള്ള സങ്കല്പങ്ങൾ? ജ്ഞാന ധ്യാന വൈരാഗ്യാദി സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ എന്ന കർമ്മങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് ഒരു അജ്ഞന്റേതുപോലുള്ള മാനസിക കർമ്മങ്ങളൊന്നുമില്ല, വിപരീത സങ്കല്പങ്ങളൊന്നുമില്ല. വൈരാഗ്യം മനസ്സിലിരിക്കുമ്പോൾ അവിടെ കാമസങ്കല്പങ്ങളില്ല, ലോഭസങ്കല്പങ്ങളില്ല. അങ്ങനെ ആത്മാവിൻ്റെ ഏകാഗ്രത വരുമ്പോൾ വിഷയങ്ങളോടുള്ള ഏകാഗ്രത കുറയുന്നു. ആത്മജ്ഞാനം വരുമ്പോൾ അഹന്ത മമത തുടങ്ങിയ ജ്ഞാനങ്ങൾ മാറുന്നു. ഇതെല്ലാം മാനസികമായ കർമ്മങ്ങളാണ്. ഇതെല്ലാം സന്യാസിയിൽ നിലനിൽക്കുന്നു. ബാഹ്യ ശരീരം കൊണ്ടുള്ള കർമ്മത്തിനല്ല അവിടെ പ്രാധാന്യം. ശരീരം കൊണ്ടുള്ള കർമ്മത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ. എന്താണ്? വൈദികമായി ബന്ധിപ്പിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്. മുഖ്യമായി സന്യാസിയുടെ കർമ്മം ഇത് തന്നെയായിരിക്കും. ജ്ഞാന ധ്യാന വൈരാഗ്യാദികളായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നവയായിരിക്കണം. അതിന് വിരുദ്ധമായ കർമ്മങ്ങൾ വരാൻ പാടില്ല. അങ്ങനെയുള്ളവൻ ബാഹ്യ സാധനങ്ങളെ അപേക്ഷിക്കാതെ ആത്മാവിൻ്റെ ഭാവനയിൽ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനുഭവത്തിൽ, രണ്ടിലായാലും, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചിന്തനത്തിൽ, ഏതിലായാലും അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു. ആത്മാവിൻ്റെ ഭാവനയും ആനന്ദത്തെ കൊടുക്കുന്നു. വിഷയഭാവനകളില്ലാതെ ആത്മാവിനെ ഭാവന ചെയ്താൽ അത് ആനന്ദം കൊടുക്കും. എന്തുകൊണ്ട്? ആത്മഭാവന എന്ന് പറയുന്നത് ആനന്ദഭാവനയാണ്. ആനന്ദത്തെ ഭാവന ചെയ്യുന്നവൻ ആനന്ദമായി, ഭാവന കൊണ്ട് തന്നെ അവൻ ആനന്ദമയനായിത്തീരും. പിന്നെ ആത്മതത്വ ചിന്തനം, അതും ആനന്ദത്തെ കൊടുക്കുന്നതാണ്. കാരണം അവിടെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന എല്ലാ ചിന്തകളോടും ഒഴിയുന്നു. ആ ചിന്തകൾ ഒഴിയുമ്പോൾ കേവലം ആത്മതത്വത്തെ മാത്രം ചിന്തിക്കുന്നവരാണ്. അവിടെ ദുഃഖത്തിനുള്ള ഹേതുക്കളല്ല. ആത്മചിന്തനമുണ്ട്. ആത്മചിന്തനവും ആനന്ദത്തിന് കാരണമാണ് സന്യാസിക്ക്. ഇനി ആത്മസാക്ഷാത്കാരമാണെങ്കിൽ അവിടെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ചിരിക്കുന്നു. ദുഃഖങ്ങൾ അവസാനിച്ചാൽ ശേഷിക്കുന്നു. അതിന് ആനന്ദം എന്നുള്ള ശബ്ദമല്ല, വേറെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റും. ആനന്ദം, ശാന്തി, അതവൻ അനുഭവിക്കുന്നു. അപ്പവൻ ആത്മരതിയും ആത്മക്രീഡയും ഉള്ളവനായിരിക്കുന്നു. അവിടെ സന്യാസിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരാശയം, ആശയം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാം, അങ്ങനെ ആകാം. പക്ഷെ ഒരുവൻ സ്വയം സന്യാസിയാണെന്ന് ഭാവിച്ച് അവൻ അവനൊരിക്കലും മനസ്സിൽ ഈ രീതി നിലനിൽക്കാൻ കഴിയുന്നില്ല. എന്താണ് ജ്ഞാന ധ്യാന വൈരാഗ്യങ്ങളിൽ അവൻ ആത്മധ്യാനമല്ല വിഷയധ്യാനമല്ല മനസ്സിൽ കടന്നു വരുന്നു. വൈരാഗ്യമല്ല വിപരീതമായ സങ്കല്പങ്ങളും കടന്നു വരുന്നു. ജ്ഞാനമല്ല അജ്ഞാനവും കടന്നു വരുന്നു. അങ്ങനെ ഒരാൾക്ക് പറയാം, ഒരു സന്യാസിക്ക് പറയാം. അങ്ങനെ കടന്നു വരുന്നത് കൊണ്ട് എങ്ങനെ ഒരാൾക്ക് ആത്മരതിയിൽ ആത്മക്രീഡയിൽ തന്നെ ഇരിക്കാൻ കഴിയും? വിഷയങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കും, അതങ്ങനെ സാധ്യമാകും? ഇവിടെ പറയുന്നത് ബാഹ്യമായി തേജസ്സിനെ കുറിച്ചാണ്. ഒരുവൻ വിഷയങ്ങളിൽ ഒരാൾ വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളോട് ബന്ധപ്പെട്ട എന്തെങ്കിലും താല്പര്യങ്ങൾ അയാളുടെ മനസ്സിൽ കാണും, ആഗ്രഹങ്ങൾ. അതില്ലാതെ ഒരാൾക്ക് വിഷയങ്ങളിൽ വ്യവഹരിക്കാൻ വയ്യ. വിഷയത്തോട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നു. ഇവിടെ അങ്ങനെ എല്ലാം തിരിച്ചവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ബാഹ്യമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഞാനെന്നും എന്റേതെന്നുള്ളതിനെ തെളിയിക്കുന്നു. എന്റേതെന്നുള്ള ഭാവം എവിടെയൊക്കെ വരാമോ അതിനെല്ലാം തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള തെജിച്ചവൻ സന്യാസി, അവനെ കുറിച്ച് ഇവിടെ പറയുന്നു ആത്മരതി, ആത്മനിയമരതി എന്ന് പറയുന്നു. അല്ലാതെ അങ്ങനെ ആന്തരികമായ ത്യാഗം വരാതെ ബാഹ്യമായ ത്യാഗവും വരാതെ ഇരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധിക്കില്ല. ഈ ആത്മക്രീഡ ആത്മരതി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകത്തില്ല. തഥാക്രിയാവാൻ ജ്ഞാനധ്യാന വൈരാഗ്യാദിക്രിയേശി സ്വയം ക്രിയാവാൻ, അങ്ങനെയും വരാം. ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഒറ്റ പദമായിട്ട് എടുക്കാം. അതിനെക്കുറിച്ചാണ് പറയുന്നത് സമാസപാഠ ആത്മരേതിരേവ ക്രിയ അസ്യ വിദ്യതൈരി. ആത്മരതി ക്രിയാവാൻ, ആത്മരതി ക്രിയാവാൻ, ആത്മരതിരേവ ക്രിയ അസ്യ എന്നെടുത്തു കഴിഞ്ഞാൽ ക്രിയാവാൻ എന്ന് പറയുന്ന പ്രയോഗത്തിന് ക്രിയാവാൻ മതു തദസ്യ അസ്മിൻ അസ്ഥി, അതവനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് മതു ഇവിടെ പറയുന്നത്. മതു അർത്ഥയോ അന്യതരോ അതിരിച്ചതി, മതു പ്രത്യേകം ഒന്ന് ഉണ്ട് എന്ന് കാണിക്കാൻ. ദണ്ഡി ദണ്ഡമുള്ളവൻ, ഛത്രി കുടയുള്ളവൻ, ക്രിയാവാൻ ക്രിയുള്ളവൻ, അത് ഇങ്ങനെ വരുന്നതെല്ലാം മതുവർത്ഥങ്ങളാണ്, മതുപ്രത്യയത്തിന്റെ അർത്ഥത്തിലാണ്. കൃതവാൻ ഇവന്റെ പ്രയോഗം, ദണ്ഡി എന്ന് പറയാം, ദണ്ഡവാൻ എന്നും പറയാം, ദണ്ഡമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. ഈ മതുപർത്ഥം ഉള്ളവൻ എന്നുള്ള അർത്ഥം ബഹുവരി സമാസം കൊണ്ടും കിട്ടും. ഉള്ളവൻ എന്നുള്ള അർത്ഥം അവിടെ പിന്നെ മധുവിന്റെ ആവശ്യമില്ല. പീതാംബര പീതം അംബരം യസ്യ പീതാംബര, പീതം അംബരമുള്ളവൻ. അപ്പൊ എന്ത് കിട്ടുന്നു? പീതമായ അംബരത്തെ ധരിച്ചിട്ടുള്ളവൻ, മഞ്ഞ വസ്ത്രം ധരിച്ചവൻ. പിന്നെ ഇവിടെ പീതാംബരവാൻ എന്ന് പറയേണ്ട കാര്യമില്ല, പീതാംബര എന്ന് മാത്രം പറഞ്ഞാൽ മതി. പീതാംബരവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ മധുപർത്ഥമായി പീതാംബരം, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പീതാംബരൻ എന്ന് പറയുന്ന വ്യക്തി എടുക്കാനാണെങ്കിൽ പീതാംബര എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബഹുവ്രീഹി മധുപർത്ഥയോർ അന്യതരോ അതിരിച്ചത്, ഇവിടെ മധുപർത്ഥത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ എടുക്കാം ആത്മരതി ക്രിയാവൻ ഒറ്റ പദമായിട്ട്, ആത്മരതിയാകുന്ന ക്രിയയുള്ളവൻ. അപ്പൊ അങ്ങനെ വരും ആത്മരതി. വിദ്വാന്റെ ആത്മരതി എന്ന് പറയുന്നത് അതെന്ത് ക്രിയയാ? അവനിൽ കാണുന്ന ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ധ്യാന വൈരാഗ്യ ജ്ഞാനം, ഇതിനൊക്കെയാണ് ആത്മരതി എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊന്നുമില്ല, വിഷയരതിയില്ല. അപ്പോൾ ഇതിനെ ഒറ്റ പദമായിട്ടെടുത്താലും ഭിന്ന പദങ്ങളായിട്ടെടുത്താലും അർത്ഥമൊന്നു തന്നെ. കേജിത്തു അഗ്നിഹോത്രാദി കർമ്മ ബ്രഹ്മവിദ്യയോ സമുച്ചയാർത്ഥം ഇച്ഛന്തി. ചെല്ല് പറയുന്ന അങ്ങനെയല്ല, ക്രിയാവാൻ എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യാൻ എന്ന് വരും. എന്ത് പ്രവൃത്തി ചെയ്യുന്നവനായാലും ശരി, അവൻ ആത്മക്രീഡ ആത്മരതി ആണ് എന്നുള്ള അർത്ഥം കിട്ടും. പറയുന്നു അതാണ് സമുച്ചയം. സമുച്ചയം എന്ന് പറയുമ്പോൾ അവിടെ ആചാര്യൻ പറഞ്ഞു വരുന്ന ഇത് സന്യാസിക്ക് സാധ്യമാകുമെന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ട് ഗൃഹസ്ഥനുമാകാമെന്ന് പറയും. ഭാര്യ പുത്രാദികളോടുകൂടി ഇരിക്കുന്നവൻ, അതിലൊക്കെ തന്നെ ആനന്ദിക്കുന്നവൻ, അവനും ഈ ബ്രഹ്മജ്ഞാനമാകാമെന്ന് വരും. അതാണ് സമുച്ചയം എന്ന് പറയുന്നത്. അത് സാധ്യമല്ല, ഇത് ത്യജിച്ചവനെ സാധ്യമാകും. അതാണ് ഇവിടെ തീർത്തും പറയുന്നത്. തച്ചേഷ ബ്രഹ്മവിദാം വരിഷ്ഠ ഇത്യനേന മുഖ്യാർത്ഥ വചനേന വിരുദ്ധ്യതേ. ഇവിടെ പ്രധാനമായും പറയുന്നുണ്ടെന്നാണ് ബ്രഹ്മവിദാം വരിഷ്ഠ. മുഖ്യാർത്ഥം പ്രധാനം വചനം അതാണ്. ബ്രഹ്മവിത്തുക്കളിൽ വെച്ച് അവൻ വരിഷ്ഠനാണ്. എങ്ങനെ ആത്മരതി ആത്മക്രീഡ ആനന്ദത്തിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കാത്തവൻ, അവനാണ് ബ്രഹ്മവിത്തുക്കളിൽ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ ഗൃഹസ്ഥനോട് യോജിപ്പിക്കാൻ പറ്റും? നഹി ബാഹ്യക്രിയാവാൻ ആത്മരതിസ്ഥ ഭവിതം ശക്ത. ബാഹ്യക്രിയാവാൻ അഗ്നിഹോത്രങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, ആത്മരതിസ്ഥ ആത്മാവിൽ രമിക്കുക, ന ഭവിതം ശക്ത, അത് സാധ്യമല്ല. അത് സാധ്യമല്ല എന്ന് വെച്ചാൽ അഹന്ത മമത തുടങ്ങിയവയോടുകൂടിയിരുന്നു എന്റേത് ഞാൻ എന്ന് കരുതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ കുറിച്ച് പറയുക. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും എന്നിട്ട് പറയുന്നു ഗൃഹസ്ഥൻ, അവൻ പറയുന്നു ഞാൻ ആത്മജ്ഞാനിയാണ്. അത് സാധ്യമല്ല. ആത്മരതിച്ച ഭൗതിക ശക്ത. അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കശ്ചിത് ബാഹ്യക്രിയാ വിനിവൃത്ത ഈ ആത്മക്രിയയുടെ ഭൂമി. അങ്ങനെ വേണമെങ്കിൽ അവൻ ബാഹ്യക്രിയകളെല്ലാം ഉപേക്ഷിക്കും. താനിപ്പോൾ എന്താണോ ശ്രേഷ്ഠമായി കരുതിയിരിക്കുന്ന ആ കർമ്മങ്ങളെ സ്വന്തമായിരിക്കുന്ന സർവത്തിനെയും ഉപേക്ഷിക്കുന്നു. ബാഹ്യക്രിയ വ്യക്തമായി പറയുന്നു, ബാഹ്യമായ ക്രിയയിൽ നിന്നും വിടണം. തന്നെ ബന്ധിപ്പിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും ബാഹ്യക്രിയ വിനിവൃത്ത വ്യക്തമായി പറയുകയാണ്. ഈ അഹന്തയോടെയും മമതയോടെയും ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്ന വൈദിക കർമ്മങ്ങളെയാണ്, ലൗകിക കർമ്മങ്ങളല്ല. അവിടെയാണ് ഇത് കൂടുതൽ ആവശ്യമായി വരുന്നത്. സങ്കല്പങ്ങൾ, ഞാൻ കർത്താവാണ്, എനിക്ക് കർമ്മത്തിന്റെ ഫലം വേണം, ഇത്തരം സങ്കല്പങ്ങൾ അവിടെ വേണം. അപ്പൊ കർത്തൃത്വ സങ്കല്പം കൂടാതെ അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അവിടെ. അങ്ങനെയുള്ള ബാഹ്യക്രിയകൾ അത് ബന്ധിപ്പിക്കുന്നതാണ്. കാരണം അവിടെ കർത്തൃത്വ ബോധത്തെ ദൃഢമാക്കും. കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും. അജ്ഞന്റെ കർമ്മത്തെക്കുറിച്ചല്ല ഇവിടെ പറയും, സാധാരണ വൈദിക കർമ്മങ്ങളെക്കുറിച്ച്. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്നും വിനിവൃത്തനായവൻ, ആ കർമ്മങ്ങളെ ഉപേക്ഷിച്ചവൻ, ആത്മക്രീഡോ ഭവതി, അവനെ ആത്മാവിൽ ആനന്ദിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ബാഹ്യക്രിയ ആത്മക്രീഡയോർ വിരോധ. ഒന്ന് ബാഹ്യമായ ക്രീഡ, മറ്റൊന്ന് ആത്മാനന്ദം. ബാഹ്യമായ ക്രിയ ആത്മക്രീഡ, ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾക്കിതിനെ ഒരിക്കലും പരസ്പരം യോജിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ ക്രിയകളിലേക്ക് വരുമ്പോൾ ഉടൻ അവിടെ കർത്തൃത്വ ബോധം വരണം. ഞാനിതാ ഇന്ന കർമ്മം ചെയ്യുന്നു, എനിക്ക് ഈ കർമ്മം കൊണ്ട് ഇന്ന ഫലം ലഭിക്കുന്നു എന്നല്ല സങ്കല്പിക്കേണ്ടി വരുന്നത്. അതാണ് ബാഹ്യക്രിയ. ഇവിടെ നിഷ്കാമകർമ്മത്തെക്കുറിച്ചല്ല പറയുന്നു, ബന്ധിപ്പിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ്. ആ കർമ്മങ്ങൾ ബാഹ്യക്രിയകൾ അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ സ്വർഗത്തിന് വേണ്ടി ഇയാൾ കർമ്മം ചെയ്യുക, എന്നിട്ട് ഇയാൾ പറയുന്ന എന്താണ്, ഞാൻ ആത്മാവിൽ രമിക്കുന്നു. അതും ഒരിക്കലും സാധ്യമല്ല. അതെല്ലാം ഉപേക്ഷിക്കണം, കർമ്മത്തിന്റെ അധികാരമായിട്ടുള്ള സർവത്തെ ഉപേക്ഷിക്കും. അപ്പോൾ സർവത്തെ ഉപേക്ഷിക്കുമ്പോൾ അവൻ ഗൃഹസ്ഥധർമ്മത്തെ തന്നെ ഉപേക്ഷിക്കും. ഗൃഹസ്ഥധർമ്മത്തിൽ വീണ്ടും കർമാധികാരം നിൽക്കുന്നു, അതിന്റെ ധർമ്മമായി വരുന്നു. അപ്പോൾ കർമ്മം ചെയ്യേണ്ടി വരും, അതിനെ തന്നെ ഉപേക്ഷിക്കും. അങ്ങനെ ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കുമ്പോൾ അത് സന്യാസമാണ്. അതല്ലാതെ എങ്ങനെയാ ബാഹ്യമായി കർമ്മങ്ങൾ ചെയ്യുക, അവിടെ ആത്മാവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നു? ആത്മാവിൽ ആനന്ദിക്കുന്നവന് പിന്നീട് കർമ്മങ്ങൾ കൊണ്ടെന്ന് നേടാനാണ്. അവനിൽ അങ്ങനെ അഹന്തയോടുകൂടിയ കർമ്മം സാധ്യമാകും. അതുകൊണ്ട് പറയുന്നു, നഹി ബാഹ്യക്രിയാവാം ആത്മരതിശ്ച ഭവിതം ശക്ത കശ്ചിത് ബാഹ്യക്രിയാ വിനിവൃത്തോ ഹി ആത്മക്രീഡ ഭവതി ബാഹ്യ ആത്മക്രീഡയോർ വിരോധ. അതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം സാധ്യമല്ല. നഹി തമപ്രകാശിയോർ യുഗപത് ഏകത്ര സ്ഥിതി സംഭവതി. ഒരിടത്ത് ഞാനിത് ചെയ്യുന്നവനാണ്, എനിക്കിതിന്റെ ഫലം അനുഭവിക്കണം എന്നുള്ള നിശ്ചയം, ശ്രദ്ധ, വിശ്വാസം. മറുവശത്തെന്താണ്? ഞാൻ കർത്താവൻ അല്ല, എന്നിൽ യാതൊരു കർമ്മവും സംഭവിക്കുന്നില്ല എന്നുള്ള നിശ്ചയം. ഇത് രണ്ടും തമപ്രകാശയോഹോ, ഒന്നിരളും മറ്റൊന്ന് വെളിച്ചവുമാണ്. യുഗപത് ഒരേ സമയം ഒരേ സ്ഥലത്ത് ഏകത്ര എങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് ഗാർഹസ്ഥ്യവും സന്യാസവും ഒരുമിച്ചിരിക്കത്തില്ല. പറയുന്നതിന്റെ താല്പര്യതാണ്, കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് ആത്മാനന്ദം വേണമോ ഈ കർമ്മത്തെ പാടെ ഉപേക്ഷിക്കുക, സന്യാസത്തിൻ്റെ വഴിയിലേക്ക് വരിക. ഇതാണ് ആചാര്യസ്വാമികളുടെ മുഖ്യ സിദ്ധാന്തം. തസ്മാത് അസത് പ്രലപിതം ഏവ ഏത് അനേന ജ്ഞാനകർമ്മ സമുച്ചയ പ്രതിപാദനം. അതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം ഗാർഹസ്ഥ്യത്തെയും സന്യാസത്തെയും കൂടെ കൂട്ടി യോജിപ്പിക്കുക. അത് അസത് പ്രലപിതം ഏത്, അത് അസംബന്ധമാണ്, അങ്ങനെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് പറയുന്നത്? അന്യ വാച്ചോ വിമുഞ്ചത, മറ്റു വാക്കുകളെല്ലാം ഉപേക്ഷിച്ചേക്കുക, അർത്ഥസഹിതം ക്രിയാകലാപങ്ങളോടുകൂടി എല്ലാം ഉപേക്ഷിച്ചേക്കുക. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ തുടങ്ങിയവ മതി. ബാക്കി ഒരുപാട് വരുന്നുണ്ടല്ലോ, അഗ്നിമീലെ പുരോഹിതം എന്നും മറ്റും പറഞ്ഞു വരുന്ന അന്യ വാച, ഈ വാക്കുകളെല്ലാം വിമുഞ്ചത ഉപേക്ഷിക്കുക. ആ വാക്കുകളുടെ പിറകെ പോയി കഴിഞ്ഞാൽ കർമ്മത്തിലായി പോകും. അത് വൈദികരോട് പറയുന്നതാണ്. വൈദികന്മാരാണ് വേദം അധ്യയനം ചെയ്യുന്നത്. വേദം അധ്യയനം ചെയ്താൽ അടുത്തവരുടെ ശ്രദ്ധ പോകുന്നത് കർമ്മകാന്ഡത്തിലേക്കാണ്, ജ്ഞാനകാന്ഡത്തിൽ ശ്രദ്ധ പോകുന്നില്ല. അവരോട് പറയുന്നു, അന്യവാച, വേദം വളരെ വിപുലമാണ്, ധാരാളം വാക്കുകളുണ്ട്, ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കാത്ത വാക്കുകളെല്ലാം ഉപേക്ഷിച്ചിരിക്കുക. വാക്കിനുപേക്ഷിച്ചാലോ അനുഷ്ഠാനങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. കർമ്മം, നിത്യകർമ്മം ഉൾപ്പെടെയുള്ളത് ചെയ്യണമെങ്കിൽ വേദമില്ലാതെ വരും. ഗായത്രി ചൊല്ലാതെ എങ്ങനെ നിത്യകർമ്മം ചെയ്യും? സന്ധ്യാവന്ദനം എങ്ങനെ ചെയ്യും? അപ്പൊ സന്ധ്യാവന്ദനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളെ മുഴുവൻ ത്യജിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ഗായത്രി ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഗായത്രി കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് സന്യാസിമാര് ഗായത്രി ജപിക്കാത്തത്, കർമ്മവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനെ ഉപേക്ഷിക്കുക. അന്യവാചോ സർവ, ഇതിനെ ഉപേക്ഷിക്കുക. അതിന് അതെങ്ങനെ സാധ്യമാവും? സന്യാസയോഗ യഥയ ശുദ്ധ സത്വ സന്യാസയോഗം കൊണ്ട് ഇത്യാദി ശ്രദ്ധിഭ്യ സ്വം തൻ്റെ എന്ന് പറയുന്ന സർവത്തിനെ ഉപേക്ഷിക്കുന്നു, ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ ധാരാപുത്രാദി ഭാര്യാപുത്രന്മാരെ ഉപേക്ഷിക്കുക, ബന്ധുക്കളെ ഉപേക്ഷിക്കുക. അത് അവരോടുള്ള മമത ഉപേക്ഷിച്ചാൽ മതിയോ? ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അത് പോരാ. ഇതാണ് ബാഹ്യക്രിയാവിനിവൃത്തവും. ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കും. അല്ല, ഞാൻ കുടുംബത്തിലിരിക്കുകയാണ്, അവരോടൊപ്പം ഇരിക്കുകയാണ്, പക്ഷേ എനിക്ക് അവരോട് മാനസികമായി സംഘമൊന്നുമില്ല. അങ്ങനെ പോരാ, ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കും. ഒരിടപാടും പാടില്ല. കാരണം എവിടെയാണോ മമത വരുന്നത്, എന്റേത്, അതിനെ ആ മമതയെ നശിപ്പിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന എളുപ്പമുള്ളത് ഒരു വഴി പറയുന്ന എന്താണ്, അതിനെ തന്നെ ഉപേക്ഷിച്ചേക്കുക. അത് കൈയിരിക്കുമ്പോഴല്ലേ അതിന് മമത വരുത്തുള്ളൂ. അതാണ് വളരെ ലളിതമായ യുക്തിയാണ്. എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുന്നു, ഇത് അദ്വൈതമാണ്, ഇതിൽ നിന്ന് ആത്മബോധം ഉണ്ടാകും, എനിക്ക് പുസ്തകത്തിനൊരു മമതയുണ്ടായി, അപ്പം ഈ മമതയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എന്തായാലും ഇതിൽ വന്നുപോയി, മമതയെ മാറ്റാൻ പറ്റുന്നില്ല അതിനൊന്നും. അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങ് ഉപേക്ഷിക്കുക. ആ വസ്തുവിനെ ഉപേക്ഷിച്ചാൽ വസ്തുവിലുള്ള മമത നശിക്കും. അതാണല്ലോ സന്യാസിയായിട്ട് കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകുന്നു, ജനമധ്യത്തിൽ നിന്ന് ബാന്ധവന്മാരിൽ നിന്നെല്ലാം അകന്നു പോകുന്ന എന്തുകൊണ്ട്? കാരണം അവിടെ മമതയുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ആ മമത ഉപേക്ഷിക്കാൻ സാധ്യമല്ല, എത്ര വിവേകം ഉണ്ടെങ്കിലും ശരി. അപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കുക, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അതിൽ നിന്നകന്നു പോവുക, അതാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം. അതിനെ ഉപേക്ഷിച്ചിട്ട് പോവുക, ഉപേക്ഷിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചു എന്നുള്ള നിശ്ചയം. ഇതെന്ന മമ, ഇതെൻ്റേതല്ല എന്ന് അതിനുപേക്ഷിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പോയാൽ അതിനുള്ള മമതയും പോയി, അതുണ്ടായാൽ അതിനുള്ള മമതയായിരിക്കും. അപ്പം അതെല്ലാം അടുത്തിരുന്നിട്ട് അതിൽ നിന്നുള്ള മമത പോയി എന്ന് പറയുന്നത് അതിനെ ഉപേക്ഷിക്കാൻ കഴിയാത്തവരാണ്, ഉപേക്ഷിക്കാനുള്ള കഴിവില്ലാത്തവർ. അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചവൻ അതിനെ ഉപേക്ഷിക്കുന്ന എന്നാലേ ബാഹ്യക്രിയ വിനിവർത്തി വരത്തുള്ളൂ. അപ്പോൾ ധാരാസഹിതനായി ചെയ്യേണ്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ ധാരയെ ഉപേക്ഷിക്കണം. അതാണ് ഇപ്പോൾ ഗൃഹസ്ഥനും എന്ത് ചെയ്യുന്നു, ഗാർഹസ്ഥ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ബാഹ്യക്രിയ വിനിവർത്തു. അങ്ങനെയാണ് തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നതെങ്കിൽ ഞാന് കർമ്മസമുച്ചയം എങ്ങനെ വരും? അത്തരൊരു ത്യാഗത്തെയാണ് ഇവിടെ പറയുന്നത്, സന്യാസയോഗ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത്യാദി ശ്രുതി. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെ ഉപേക്ഷിക്കുന്ന സ്വം, അതിനുവേണ്ടി ബന്ധുക്കളെ ഉപേക്ഷിക്കുന്നു, അതിനുവേണ്ടി സമ്പത്തിനെ ഉപേക്ഷിക്കുന്നു, നാടിനെ ഉപേക്ഷിക്കുന്നു, എവിടെയെല്ലാം അത് വരാമോ അതിനെല്ലാം ഉപേക്ഷിക്കുന്നു. ആ സ്വം എന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കുന്നു, മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു അതിനുവേണ്ടി തന്നെ. എന്നുവെച്ചാൽ ഉപേക്ഷ എന്ന് പറയുന്നത് ബാഹ്യമായി തിരിച്ചാലേ വരത്തുള്ളൂ. ഇവിടെ ആചാര്യൻ പറയുന്നതനുസരിച്ച് അവരുടെ കൂടെ ഇരുന്നാൽ വരത്തില്ല, അത് മമതയുള്ളത് കൊണ്ടാണ് കൂടെ ഇരിക്കുന്നത്. ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കും, ദൂരെ കളയണം. അങ്ങനെ വരുമ്പോൾ സന്യാസയോഗ അതെന്ന് പറയുന്നതിനർത്ഥം വരും ഇത്യാദി ശ്രദ്ധിച്ച അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം വരത്തില്ല, ത്യാഗം പൂർണ്ണമാകും. തസ്മാദയമേവ ഇഹ ക്രിയാവാൻ യോ ജ്ഞാനധ്യാന ക്രിയാവാൻ. അതുകൊണ്ട് ഇവിടെ ക്രിയാവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനധ്യാനാദി ക്രിയകളിൽ മുഴുകിയിരിക്കുന്ന സന്യാസിയാണ്, ബാക്കി സ്വന്തമായ സർവത്തെ ഉപേക്ഷിച്ചവനെയാണ്, അനാഗ്രഹസ്ഥാശ്രമിയല്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വൈദികരെ ഉദ്ദേശിച്ച് പറയുകയാണ്, ഒരു കൂട്ടർ ഗൃഹസ്ഥധർമ്മം വേദാധ്യയനം ചെയ്ത് ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ച് അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നു. വേറെ കൂട്ടർ അതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ആ കർമ്മവും ഗാർഹസ്ഥ്യമെല്ലാം ഉപേക്ഷിച്ചിട്ട് കേവലം ജ്ഞാനധ്യാനാദി ക്രിയയിൽ കഴിയുന്നു. ഈ രണ്ട് കൂട്ടരേ ഉള്ളൂ ഭാഷകാരന്റെ മുമ്പിൽ. അവരെ രണ്ടുപേരെയും യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. തസ്മാദായമേവൈഹ ക്രിയാവാൻ, അതുകൊണ്ട് ഇവിടെ ക്രിയാവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന സന്യാസിയാണ്. ഇവ ജ്ഞാനധ്യാനാദി ക്രിയാവാൻ, ജ്ഞാനധ്യാനാദി ക്രിയ. അപ്പൊ സന്യാസിക്ക് സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? മനസ്സിൽ കുറെ കാണത്തില്ലേ, മനസ്സിൽ കാണും, അത് ഇതൊക്കെ ആയിരിക്കണം. എന്താണ് ജ്ഞാനധ്യാനാദികളായിരിക്കണം. സോ അഭിന്ന ആര്യമര്യാദ സന്യാസി, ആര്യമര്യാദകളെ, ശ്രേഷ്ഠന്മാരുടെ നിയമങ്ങളെ ഭിന്നമാക്കാത്തവൻ, അതാണ് ആര്യമര്യാദ. അഭിന്ന ആര്യമര്യാദ, ശ്രേഷ്ഠന്മാരുടെ ആചരണങ്ങൾ അതിനെ പിന്തുടരുന്നവൻ സന്യാസി. അശ്രേഷ്ഠന്റെ ആചരണം എന്താണ്? ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കുക, സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുക, കേവലം സന്യാസമാർഗത്തിൽ പോകുക. അതാണ് അഭിന്ന ആര്യമര്യാദ സന്യാസി എന്ന് പറയുന്നത്. ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അശ്രേഷ്ഠന്റെ മര്യാദ എന്ന് പറയുന്നത് ജീവിത നിയമങ്ങൾ, സന്യാസ നിയമങ്ങൾ അതിനെ പുലർത്തുന്നവൻ.